ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലേക്ക് തിരിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തന മികവ് വികസിപ്പിക്കുന്നതിനുള്ള കർമ്മയോഗി സപ്താഹ് ദേശീയ പഠനവാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. റാബി ധാന്യങ്ങളുടെ പ്രചരണത്തിനായുള്ള ദേശീയ കാർഷിക സമ്മേളനം കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഗസയിൽ ക്ഷാമം രൂക്ഷമെന്ന് യുഎൻ. 1.84 ദശലക്ഷം ആളുകൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നു എന്ന് റിപ്പോർട്ട്. തമിഴ്നാട്, പുതുച്ചേരി, കർണാടക എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ന്യൂസിലന്റിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി മലാവിയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു മലാവി നേതൃത്വവുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി. തുടർന്ന് ഇന്ത്യയും മലാവിയും വിവിധ മേഖലകളിലെ സഹകരണത്തിനായി 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ആകാശവാണിക്ക് വേണ്ടി രാഷ്ട്രപതിയുടെ മാധ്യമ സംഘത്തിൽ നിന്നും മയൂഷ എം.
ഇന്ത്യയും മലാവിയും സ്പോർട്സ്, യുവജനകാര്യം, ഫാർമസ്യൂട്ടിക്കൽസ്, കല, സംസ്കൃതി എന്നീ മേഖലകളിൽ സഹകരണത്തിനായി 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യ മലാവിക്ക് 1000 മെട്രിക് ടൺ അരിയും ബാബട്രോൺ ക്യാൻസർ ചികിത്സാ യന്ത്രവും നൽകാനും തീരുമാനിച്ചു. മലാവിയിൽ സ്ഥിരമായി കൃത്രിമ കൈകാലുകൾ മാറ്റിവയ്ക്കൽ കേന്ദ്രം ആരംഭിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഇന്ന് രാഷ്ട്രപതി ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രവും പ്രശസ്തമായ മലാവി തടാകവും സന്ദർശിക്കും. അൾജീരിയ, മൌറിറ്റാനിയ, മലാവി എന്നിവിടങ്ങളിലേക്കുള്ള ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം രാഷ്ട്രപതി ഇന്ന് ന്യൂഡൽഹി ആകാശവാണി വാർത്തകൾക്കായി മയൂഷ.
ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ഈ 3 ആഫ്രിക്കൻ രാജ്യങ്ങളും സന്ദർശിക്കുന്നത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന കഴിഞ്ഞ G20 ഉച്ചകോടിയിൽ ആഫ്രിക്കൻ യൂണിയന് സ്ഥിരം അംഗത്വം നൽകിയിരുന്നു. കർമ്മയോഗി സപ്താഹ് ദേശീയ പഠനവാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. കേന്ദ്ര സർക്കാർ സർവീസിലേക്ക് പുതുതായി പ്രവേശിക്കുന്നവരുടെ കഴിവ് വികസിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 2020 സെപ്റ്റംബറിലാണ് കർമ്മയോഗി ദൌത്യത്തിന് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. ഇന്ത്യൻ സിവിൽ സർവീസിനെ ആഗോള കാഴ്ചപ്പാടുകൾക്കധിഷ്ഠിതമായി ഭാവിയിലേക്ക് സന്നദ്ധമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ 1 ദിവസത്തെ സന്ദർശനത്തിനായി രാജസ്ഥാനിലെ സീക്കറിലെത്തും. ശോഭാസരിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ രജത ജൂബിലി ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഉപരാഷ്ട്രപതി പങ്കെടുക്കും. റാബി ധാന്യങ്ങളുടെ പ്രചാരണത്തിനായുള്ള ദേശീയ കാർഷിക സമ്മേളനം കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ടാക്കൂറും ചടങ്ങിൽ പങ്കെടുക്കും. കാർഷിക മേഖലയിലെ സഹകരണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും റാബി ക്യാമ്പയിൻ വിജയകരമാക്കാനും സമ്മേളനം ലക്ഷ്യമിടുന്നു. വൃക്കരോഗം ബാധിച്ച രോഗികൾക്ക് സൌജന്യ ഡയാലിസിസ് സേവനം ഉറപ്പാക്കി ഹരിയാന സർക്കാർ. ഹരിയാനയിൽ പുതുതായി രൂപീകരിച്ച മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മുഖ്യമന്ത്രി നയാബ് സിംഗാണ് ഇക്കാര്യം അറിയിച്ചത്. പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള തന്ത്ര പങ്കാളിത്ത കൌൺസിലിന്റെ രാഷ്ട്രീയ സുരക്ഷ സാമൂഹിക സാംസ്കാരിക കമ്മിറ്റിയുടെ അവലോകന യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി ശത്രുഘ്നൻ സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച UCC റൂൾസ് ആന്റ് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് കരട് രേഖ സമർപ്പിച്ചു. മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചാലുടൻ സംസ്ഥാനത്ത് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവരുടെയും സമത്വത്തിനു വേണ്ടിയുള്ളതാണ് നിയമമെന്നും ഇതിലാരും ഭയപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
16th ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 22 മുതൽ റഷ്യ സന്ദർശിക്കും. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ പങ്കാളികളായ ഉച്ചകോടി സന്തുലിതമായ ആഗോള വികസനത്തിന് ബഹുമുഖ ശാക്തീകരണം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് നടക്കുക. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി ബ്രിക്സ് രാഷ്ട്ര നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വരാനിരിക്കുന്ന ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സഖ്യകക്ഷികൾക്കിടയിൽ സീറ്റ് വിഭജനം പ്രഖ്യാപിച്ച് NDA. 68 സീറ്റുകളിൽ BJP മത്സരിക്കുമെന്നും ഓൾ ഝാർഖണ്ഡ് സ്റ്റുഡന്റ്സ് യൂണിയൻ പാർട്ടിക്ക് 10 സീറ്റുകൾ നൽകിയിട്ടുണ്ടെന്നും ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ റാഞ്ചിയിൽ പ്രഖ്യാപിച്ചു. ജനതാദൾ യുണൈറ്റഡിന് 2ഉം LJPക്ക് 1 സീറ്റും നൽകിയിട്ടുണ്ട്. മറുവശത്ത് സീറ്റ് പങ്കിടൽ തീരുമാനിക്കാൻ INDI സഖ്യവും സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. LDF UDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
UDFന് പിന്നാലെ LDFും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ചു തുടങ്ങി. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെതിരെ വിമത സ്വരമുയർത്തി പാർട്ടിയിൽ നിന്നും പുറത്തായ ഡോക്ടർ P.സരിനാണ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും ഡോക്ടർ P.സരിൻ മത്സരിക്കുന്നത്. സരിന്റെ റോഡ് ഷോ ഇന്ന് നഗരത്തിൽ നടക്കും. NDA സ്ഥാനാർത്ഥി നിർണയവും അവസാനഘട്ടത്തിലാണ്. BJP സംസ്ഥാന നേതാക്കളുടെ പേരുകൾ പരിഗണനയിലുള്ള മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ഇന്ന് അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
സായ് LNCPEയിലെ നവീകരിച്ച ഗോൾഫ് കോഴ്സും പുതുതായി നിർമ്മിച്ച പെൺകുട്ടികളുടെ ഹോസ്റ്റലും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന കായികമന്ത്രി V.അബ്ദുറഹിമാൻ, പത്മശ്രീ KM ബീനാമോൾ, ഖേൽരത്ന ജേതാവ് പത്മിനി തോമസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഗസ മുനമ്പിൽ ഉടനീളം ക്ഷാമം രൂക്ഷമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമും ഫുഡ് ആന്റ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും വ്യക്തമാക്കി. ഗസയിൽ ഏകദേശം 1.84 ദശലക്ഷം ആളുകൾ വൻതോതിൽ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും രൂക്ഷമായ പോഷകാഹാരക്കുറവും അനുഭവിക്കുന്നുണ്ടെന്ന് UN സെക്രട്ടറി ജനറലിന്റെ വക്താവ് പറഞ്ഞു. മേഖലയിൽ എത്രയും വേഗം ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനും UN ആവശ്യപ്പെട്ടു. ന്യൂസിലന്റിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. 3ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 49 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 231 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 1ാം ഇന്നിംഗ്സിൽ 356 റൺസിന്റെ ലീഡ് വഴങ്ങിയ ഇന്ത്യ നിലവിൽ 125 റൺസിന് പിന്നിലാണ്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 46 പുറത്തായിരുന്നു. നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്ക് യുവാക്കൾക്ക് ഈ മാസം 25 വരെ രജിസ്റ്റർ ചെയ്യാം. PM internship.MCA.GOV.IN എന്ന ഓൺലൈൻ പോർട്ടലിലൂടെ 21നും 24നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 1.5 ലക്ഷം ഇന്റേൺഷിപ്പ് അവസരങ്ങളാണ് ഈ സാമ്പത്തിക വർഷം സർക്കാർ ലക്ഷ്യമിടുന്നത്. 2024-25 വർഷത്തേക്കുള്ള നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയപരിധി സർക്കാർ ഈ മാസം 31 വരെ നീട്ടി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള യോഗ്യരായ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ്. 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഈ പദ്ധതി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപയാണ് സ്കോളർഷിപ്പായി ലഭിക്കുക. തമിഴ്നാട്, പുതുച്ചേരി, കർണാടക എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ അടുത്ത ഒരാഴ്ച നേരിയ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. സാഹിത്യ നിരൂപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ഏറെ നാളായി അസുഖബാധിതനായിരുന്നു. കഴിഞ്ഞ ദിവസം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കേരള കലാമണ്ഡലം സെക്രട്ടറി, സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് നിർവാഹക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലേക്ക് തിരിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തന മികവ് വികസിപ്പിക്കുന്നതിനുള്ള കർമ്മയോഗി സപ്താഹ് ദേശീയ പഠന വാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. റാബി ധാന്യങ്ങളുടെ പ്രചരണത്തിനായുള്ള ദേശീയ കാർഷിക സമ്മേളനം കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഗസയിൽ ക്ഷാമം രൂക്ഷമെന്ന് ഐക്യരാഷ്ട്രസഭ. 1.84 ദശലക്ഷം ആളുകൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നു എന്ന് റിപ്പോർട്ട്. തമിഴ്നാട്, പുതുച്ചേരി, കർണാടക എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ന്യൂസിലന്റിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.